2022 ജൂലൈ 24 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് കൃഷ്ണപ്രിയ. പ്രവാസികൾ കുറയുന്നു, ആശങ്ക മാത്രം പോരാ. PH സനൽകുമാർ എഴുതുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്നുള്ള ഗൾഫ് പ്രവാസികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. 5 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയക്കുന്ന പണത്തിന്റെ 19% കേരളത്തിലേക്കായിരുന്നെങ്കിൽ ഇന്നത് 10.2% കുറഞ്ഞു. ഇത് സാമ്പത്തികമായി മാത്രമല്ല സാമൂഹ്യമായും ആശങ്കയുളവാക്കുന്നു. കേരളം ലോക കേരളസഭ സംഘടിപ്പിക്കുന്നു, പ്രവാസികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നമുക്ക് നോർക്ക പോലുള്ള ഏജൻസികളുണ്ട്, പ്രവാസികളെ സഹായിക്കാൻ തയ്യാറാണെന്ന് എപ്പോഴും പറയുന്ന സർക്കാരാണ് കേരളത്തിലേത്. പ്രവാസികൾ മടങ്ങിയെത്തിയാൽ പെൻഷൻ നൽകുമെന്നും അവർക്ക് നാട്ടിൽ വ്യവസായം തുടങ്ങാൻ സഹായം നൽകുമെന്നും സർക്കാർ ആണയിടുന്നു. എന്നിട്ടും കേരളത്തിൽ പ്രവാസികൾ കുറയുന്നുവെന്നാണ് കണക്കുകൾ. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് ഗൾഫിലേക്കും മറ്റുമുള്ള പ്രവാസികളുടെ എണ്ണം പെരുകുന്നുവെന്നും ഇതിൽ കേരളം പിന്നോക്കം പോകുന്നുവെന്നുമാണ് റിപ്പോർട്ട്. എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നല്ലേ ഇതെല്ലാം കാണിക്കുന്നത്? പഠനങ്ങളും സെമിനാറുകളും പ്രസംഗങ്ങളുമല്ല, ക്രിയാത്മകമായ നടപടികളുടെ ആവശ്യമാണിത് സൂചിപ്പിക്കുന്നത്. ഗൾഫിൽ മലയാളികൾ കുറഞ്ഞതെങ്ങനെ? 2015 7.6 ലക്ഷം പേരാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ഇന്ത്യയിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് പൂർത്തിയാക്കിയതെങ്കിൽ 2019 ഇത് 3.5 ലക്ഷമായി. കോവിഡ് പ്രതിസന്ധിയുണ്ടായ 2020 90,000 കൂപ്പുകുത്തി. ഏറ്റവും അധികം പേർ പോയിരുന്നത് സൌദിയിലേക്കായിരുന്നു. 2019 സൌദിയിലേക്ക് പോയത് 3.1 ലക്ഷമായിരുന്നുവെങ്കിൽ 2019 ഇത് 1.6 ലക്ഷമായി കുറഞ്ഞു. UAE പ്രവാസം 2.3 ലക്ഷത്തിൽ നിന്ന് 80,000 ചുരുങ്ങി. എല്ലാ GCC രാജ്യങ്ങളും കോവിഡിനു മുൻപും ശേഷവും അവിദഗ്ധരും അർദ്ധവിദഗ്ധരുമായ വിദേശ തൊഴിലാളികളെ കുറയ്ക്കാനായി കർശന കുടിയേറ്റ നയം പിന്തുടരുന്നുവെന്നാണ് അറിയുന്നത്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും വിദേശ തൊഴിലാളികളെ മാറ്റി സ്വദേശി തൊഴിലാളികൾക്ക് പരമാവധി തൊഴിൽ നൽകാനുള്ള തൊഴിൽ നയങ്ങളാണ് ആ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. 2011 മുതൽ നിതാഗത് എന്ന പേരിൽ ദേശസാൽക്കരണ നയം നടപ്പിലാക്കിയതിന്റെ ഫലമായി സൌദിയിൽ നിന്ന് മാത്രം ധാരാളം മലയാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. കോവിഡും വന്നതോടെ സ്ഥിതി ദയനീയമായി. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് 14.5 ലക്ഷം പ്രവാസികൾ എത്തിയെന്നാണ് റിപ്പോർട്ട്. അതിൽ 3/2 പേർക്കും തിരിച്ചുപോകാനായതുമില്ല. സൌദി അറേബ്യയിൽ വിഷൻ 2030 നടപ്പിലാക്കുന്നത് തന്നെ കുടിയേറ്റ തൊഴിലാളികളെ കുറയ്ക്കാനായാണെന്നാണ് പറയുന്നത്. ഇതിനായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി റെസിഡന്റ് പെർമിറ്റ്, വർക്ക് പെർമിറ്റ്, റെസിഡന്റ് പെർമിറ്റ് പുതുക്കൽ തുടങ്ങിയവയുടെ ഫീസ് കുത്തനെ ഉയർത്തി. രാജ്യാന്തര യാത്രാ നിയന്ത്രണങ്ങൾ, വാക്സിൻ നയങ്ങളിലെ വ്യത്യാസം, മടങ്ങിയെത്തിയ കേരളീയ പ്രവാസി തൊഴിലാളികൾക്ക് പകരമായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യൽ എന്നിവയാണ് അവധിക്ക് വന്നവർക്ക് തിരികെ പോകാൻ സാധിക്കാത്തതിന്റെ മറ്റ് കാരണങ്ങൾ. ഗൾഫ് പ്രവാസത്തിന് അരനൂറ്റാണ്ടിന്റെ ചരിത്രം. മലയാളികളുടെ ഗൾഫ് പ്രവാസം തുടങ്ങിയത് 60s അവസാനത്തിലാണ്. ഇപ്പോൾ UAE മലയാളി പ്രവാസം തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടെന്ന് പറയാം. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളതും UAE. ഉരുവിലും പായ്ക്കപ്പലുകളിലും ബോട്ടുകളിലുമൊക്കെയായി കടൽ കടന്ന ആദ്യകാല കുടിയേറ്റ തൊഴിലാളികൾ പിന്നീട് മുംബൈയിൽ മാസങ്ങളോളം അലഞ്ഞു നടന്ന് കടലുകടക്കാൻ അവസരം വെട്ടിപ്പിടിച്ച രണ്ടാം തലമുറ അവർക്ക് പിന്നാലെ ബന്ധുബലത്തിലും തൊഴിൽ കഴിവിലും അക്കരെ പറ്റിയ പിൻതലമുറ. അങ്ങനെ നീളുന്നു ഗൾഫിലേക്കുള്ള മലയാളികളുടെ പ്രവാസ ചരിത്രം. നേരത്തെ ബർമയിലും മലായയിലും കൊളംബോയിലുമെല്ലാം തൊഴിൽ തേടിപ്പോയ മലയാളികളുടെ മറുനാടൻ ജീവിതത്തിലെ വസന്തമാണ് ഗൾഫിലേത്. ഇന്നിപ്പോൾ ആഫ്രിക്കയാണ് പുതിയ മേച്ചിൻപുറമെങ്കിലും ഗൾഫ് കേരളീയ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം മറ്റൊരു മറുനാടൻ തൊഴിൽ മേഖലയ്ക്കും അവകാശപ്പെടാനില്ല. 1970-80 കാലയളവിൽ താഴ്ന്ന വരുമാനം, താഴ്ന്ന സാമ്പത്തിക വളർച്ച, താഴ്ന്ന ഉപഭോഗം, താഴ്ന്ന സമ്പാദ്യം എന്ന നിലയിൽ നിന്ന് ഉയർന്ന വരുമാനം, ഉയർന്ന വളർച്ച, ഉയർന്ന ഉപഭോഗം, ഉയർന്ന സമ്പാദ്യം എന്ന നിലയിലേക്ക് കേരളം മാറിയത് ഗൾഫ് കുടിയേറ്റത്തിന്റെ അനന്തരഫലമാണ്. 1970s തുടക്കത്തിലുള്ള എണ്ണവില വർധനയിലൂടെ ഗൾഫ് രാജ്യങ്ങൾ സമ്പന്നമായി മാറുകയും സമ്പദ്വ്യവസ്ഥയ്ക്ക് പുത്തനുണർവ് ഉണ്ടാകുകയും ചെയ്തു. ഇത് കേരളമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ കുടിയേറ്റത്തിന് കാരണമായി. പ്രധാനമായും മലബാറിൽ നിന്ന് 1976 മലയാളികളായ കുടിയേറ്റക്കാർ ഏകദേശം 5,000 പേരായിരുന്നുവെങ്കിൽ 1993 അത് 4.3 ലക്ഷവും 2030 നിലവിൽ 36 ലക്ഷവുമായി. കേരളത്തിൽ നിന്നുള്ള ഗൾഫിലേക്കുള്ള കുടിയേറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം നിലവിൽ 36 ലക്ഷത്തിലധികം മലയാളികൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നു. ഇതിൽ 41% പേരും UAE. കേരളത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/3 കുടിയേറ്റക്കാരുടെ സംഭാവനയാണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേറെ കണക്ക് നിരത്തേണ്ടതില്ല. 2017 വരെയുള്ള ഒരു കണക്ക് പ്രകാരം പ്രവാസി മലയാളികളുടെ കേരളത്തിലെ മൊത്തം നിക്ഷേപം 1.5 ലക്ഷം കോടി രൂപയാണ്. റിസർവ് ബാങ്ക് സർവേ റിപ്പോർട്ട് പ്രകാരം വിദേശ മലയാളികൾ അയക്കുന്ന പണത്തിന്റെ 20% കേരളത്തിലെ ബാങ്കുകളിൽ നിക്ഷേപമായും സമ്പാദ്യമായും മാറുന്നു. തിരിച്ചറിയണം പ്രാധാന്യം. ലോക കേരള സഭ നടത്തിയപ്പോൾ അതിന്റെ ചെലവ് ധൂർത്താണെന്ന് പറഞ്ഞ് കലഹിച്ചവരാണ് മലയാളികൾ. പ്രവാസികളുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരോട് നന്ദികേട് കാണിക്കുന്നുവെന്ന് ആരെങ്കിലും കരുതിയാൽ കുറ്റം പറയാൻ കഴിയുമോ? നമ്മുടെ സഹകരണ പ്രസ്ഥാനവും നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ ഇടപാടുകളുമെല്ലാം നടന്നുപോകുന്നത് പ്രവാസികളുടെ കരുതൽ കൊണ്ട് മാത്രമാണ്. എന്നിട്ടും അവർക്ക് ആപത്ത് വരുമ്പോൾ കൈമലർത്തുന്ന സമീപനമാണ് അധികൃതർക്ക് പോലുമുള്ളതെന്ന് വേദനയുളവാക്കുന്നു. കേരളത്തിന്റെ വികസന നയം രൂപപ്പെടുത്തിയിരിക്കുന്നത് തന്നെ പ്രവാസികളെ സൃഷ്ടിച്ച് അവരിലൂടെ കിട്ടുന്ന സാമ്പത്തിക വളർച്ച മുന്നിൽ കണ്ടാണെന്ന് വസ്തുത. അതുകൊണ്ടാണ് ഗൾഫിലും അമേരിക്കയിലും ആഫ്രിക്കയിലും പണികിട്ടാൻ സാധ്യതയുള്ള വിദ്യാഭ്യാസം വേണമെന്ന് സർക്കാർ ആലോചിക്കുന്നത്. ഈ കുട്ടികളെ പഠിപ്പിച്ച് കഴിവുള്ളവരാക്കി എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് അയക്കുക, എന്നിട്ട് അവർ സമ്പാദിച്ച് നാട്ടിലേക്ക് പണം അയക്കുക. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയവും വികസന സ്വപ്നങ്ങളും പറഞ്ഞ് തള്ളി നീക്കുക. ഈ വികസന തന്ത്രം വിട്ട് നാട്ടിൽ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള സൌകര്യമുണ്ടാക്കാൻ പ്രവാസികളും അറിവും പണവും ഉപയോഗിക്കാനായാൽ സ്ഥായിയായ വികസനമുണ്ടാക്കാം. പ്രവാസികൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെയായെങ്കിലും കേരളത്തിലുള്ളവർ മാത്രം അത് മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ വ്യവസായം തുടങ്ങാനോ ബിസിനസ് നടത്താനോ ഒന്നും അനുവദിക്കാത്ത സമീപനം മാറ്റിയാൽ വിദേശങ്ങളിലുള്ളതിനോട് തുല്യമായ സ്വപ്നസുന്ദരമായ രാജ്യമായി അവർ കേരളത്തെ മാറ്റും. നാം ഒന്നും ചെയ്യേണ്ട, അവരെ എതിർക്കാതിരുന്നാൽ മാത്രം മതി. അതെങ്കിലും ചെയ്യേണ്ട സമയം അതിക്രമിച്ചെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം.